നമസ്കാരം ശ്രീ മേജർ രവി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു സോ മച്ച്.
മറ്റൊരു മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ഫലമായി ഇപ്പൊ 1971 ബിയോണ്ട് ബോർഡേഴ്സ് പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് മറ്റൊരു വാർ ബേസ്ഡ് മൂവിയാണെന്ന്. അപ്പോ താങ്കളുടെ മറ്റു ചിത്രങ്ങളിൽ നിന്നും ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു, ചിത്രത്തെ കുറിച്ചൊന്ന് പറയാമോ?
എല്ലാ ചിത്രങ്ങളിലും നമ്മൾ ഒരു പെട്രിയോട്ടിസം, എൻഡ് ഓഫ് ഇറ്റ് ഒരു പെട്രിയോട്ടിസം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിനകത്തുണ്ട്. ബട്ട് ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ കാണാത്ത ഒരു യുദ്ധഭൂമിയാണ്. ആ യുദ്ധഭൂമിക്കകത്ത് ഇന്ത്യൻ പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞെ കൊന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനി സല്യൂട്ട് അടിക്കുന്നു. അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനിയെ കൊന്നു കഴിഞ്ഞാൽ അവനൊരു വീരനാണെങ്കിൽ അവനെ സല്യൂട്ട് അടിക്കുന്ന ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അത് അവരുടെ ഫീലിങ്സ് ആണ്. ഞാൻ എന്തിനാണ് നിന്നെ കൊല്ലേണ്ടി വന്നത്, ഇത്രയൊരു ധീരനായിട്ടുള്ള ഒരുത്തനെ എന്നുള്ളത് വരുന്ന ചോദ്യം ഇതാണ്. എന്തിനാണ് ഈ യുദ്ധം? ഈ യുദ്ധം കാരണമല്ലേ ഇതുപോലുള്ള മനുഷ്യജന്മങ്ങൾ പൊലിഞ്ഞു പോകുന്നത് എന്നുള്ളൊരു സന്ദേശമാണ് ഈ പടത്തിനകത്ത് വരുന്നത്. സോ എൻഡ് ഓഫ് ഇറ്റ് ദ മെസ്സേജ് വിൽ ബി നോ മോർ വാർസ് ഇൻ ദ വേൾഡ്. വാർ ഡസന്റ് ഗിവ് യു എനി കൺക്ലൂഷൻ ഓർ സൊല്യൂഷൻസ്.
ഓക്കെ, ഇപ്പൊ താങ്കളുടെ സിനിമകളുടെ ഷൂട്ടിംഗിൽ, അതായത് ഇപ്പോൾ കീർത്തി ചക്ര നോക്കുകയാണെങ്കിൽ, ജമ്മു കാശ്മീരിൽ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 1971 ബിയോണ്ട് ബോർഡേഴ്സ് ഷൂട്ട് ചെയ്തപ്പോഴും ഇത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള
പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്ന് നാച്ചുറൽ പ്രതിസന്ധിയായിരുന്നു. കാരണം ഒരു ഡിസർട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും അധികം ഡേഞ്ചർ ആയിട്ട് കിടക്കുന്ന വളരെയധികം വിഷമുള്ള പാമ്പുകളാണ്. അതിനെ നമുക്ക് ഒന്നും രണ്ടൊന്നല്ല, അത് നൂറുകണക്കിന് അവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് പോകണം. കാരണം എല്ലാം വെർജിൻ ലാൻഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വെർജിൻ ലാൻഡിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദേവർ നോട്ട് ഡിസ്റ്റർബ്. സഡൻലി 10 ആൾക്കാർ അവിടെ ചെന്നിട്ട് ഒച്ചയുംപാടം ഉണ്ടാക്കുമ്പോ ഇവൻ വരണ്ടിട്ട് എന്തെങ്കിലും കാണിച്ചല്ലോ. ഒന്ന് രണ്ട് പ്രാവശ്യം പാമ്പുകളെ നമ്മൾ ഈ ചെടിയൊക്കെ വെട്ടി മാറ്റുന്ന ചില സമയങ്ങളിൽ പാമ്പടക്കം അതിനെ ചേർത്തിട്ട് വെട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു ഡേഞ്ചർ ഒന്ന്, കാരണം കൊത്തിക്കഴിഞ്ഞാൽ അരമണിക്കൂറിൽ മനുഷ്യൻ മരിച്ചു പോകും. കൊത്തിക്കഴിഞ്ഞാൽ അവിടെ അറിയൂല. വളരെ വളരെ നീഡിൽ ടൈപ്പ് പല്ലാണ് അവരുടെ, പക്ഷേ ഹെവി പോയ്സൺ. അപ്പൊ അതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവാനുഗ്രഹം കൂടെ ഉള്ളത് കൊണ്ട് ആർക്കും ഒന്നും പറ്റാതെ 25 ദിവസം നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തിട്ട് പോന്നു. പിന്നെ രണ്ടാമത്തത് ഈ ടാങ്കിന്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് പൊടി പറന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. ഈ സമയത്ത് അതിനുള്ളിൽ കൂടെ ഓടുന്ന ആളുകളെ പോലും കാണാൻ പറ്റില്ല. ധാരാളത്തെങ്കിലും വിളിച്ച് പറയാനും പറ്റില്ല. കാരണം ഈ എല്ലാറ്റിനെയും കൂടെ ശബ്ദം വരുന്ന സമയത്ത് മൈക്കിൽ കൂടെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അപ്പൊ പിന്നീട് എല്ലാം ഈ പ്ലാൻ ചെയ്ത് ഒന്ന് രണ്ട് ദിവസത്തിൽ ഇത് ആ കറക്റ്റ് ട്രാക്കിൽ കൂടെ ഒരു ട്രാക്ക് ഈ ഓടി വരുന്ന ആള് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ടാങ്ക് അതിന് മുകളിൽ കൂടെ ചെറുക്കും. പിന്നെ നമ്മൾ അറിയ പോലും ഇല്ല. 100 ചില്ലാനം ആൾക്കാരാണ് ഓടുന്നത് എന്റെ ഇടയില് ഈ യുദ്ധത്തിന്റെ അഡ്വാൻസ്മെന്റിൽ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, അത് ഏത് സമയത്തും നമ്മൾ പ്രശ്നങ്ങളും അതിന്റെ പ്രതിസന്ധികളും തരണം ചെയ്യുമ്പോഴാണല്ലോ ഒരു സിനിമയ്ക്ക് അതിന്റേതായിട്ടുള്ള ഒരു ത്രില്ല് ഉണ്ടാവുന്നത്. അത് ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചത്.
ഓക്കെ, ഇത് ഇപ്പൊ രാജസ്ഥാനിലെ ഡെസേർട്ടിൽ വെച്ചിട്ടായിരുന്നു തോന്നുന്നല്ലേ ഷൂട്ടിംഗ്?
അതെ അതെ.
ഓക്കെ ഓക്കെ. ഇപ്പം മേജർ രവിയുടെ ചിത്രം എന്ന് കേൾക്കുമ്പോഴേ ഒരു വാർ ബേസ്ഡ് ഫിലിം ആണെന്ന് തോന്നലാണ് എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ തുടർച്ചയായി ചെയ്യുന്നത് പ്രേക്ഷകരിൽ ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുകയും ചിത്രം പരാജയപ്പെടാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നില്ലേ? അതോ ഇതൊരു ടിപ്പിക്കൽ പട്ടാളക്കാരന്റെ ചങ്കുറപ്പാണോ?
പട്രിയോട്ടിസം എന്നുള്ളത് ഏത് സമയത്തും എല്ലാ മനുഷ്യന്റെയും ഉള്ളിലുള്ള ഒരു വികാരമാണ്. അത് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിന് അതിന്റേതായിട്ടുള്ള ചേരുവകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പടത്തിനെ കുറിച്ച് നമ്മൾ ഒരേ കീർത്തിചക്ര തന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നു. ഓരോരോ കഥകളിലും ഓരോരോ സംഭവങ്ങളായിട്ട് മാറുന്ന സമയത്താണ് ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. ഇന്നലെ തന്നെ സെൻസറിനകത്ത് 3 ladies ആയിരുന്നു. ഈ 3 ladies ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പടം എന്ന് പറയുന്ന സമയത്ത് ലേഡീസിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ, എന്നിട്ട് എനിക്ക് യൂസ് സർട്ടിഫിക്കറ്റും തന്നിട്ടാണ് അവർ വിട്ടിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് it has got something which has to be conveyed. Not the present scenario, these kind of films are very rare to come.
Okay.
അപ്പോൾ ഈ കോമഡി ആയിട്ട് ലൈഫ് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ they accept it.
പക്ഷെ അത് താങ്കൾ പട്ടാളക്കാരൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ശരിയാണ്, പക്ഷെ ഒരു സംവിധായകൻ എന്ന നിലയിൽ ചിന്തിച്ചാലോ? ഇപ്പൊ വെറൈറ്റി ഫിലിംസിനോടായിരിക്കുമല്ലോ ആൾക്കാർക്ക് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്.
അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ കോമഡി പടങ്ങൾ എടുക്കുന്ന ആളുകളുണ്ട്, അവരൊന്ന് രണ്ട് പടം കഴിഞ്ഞിട്ട് ആ കോമഡി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് വേറെ മാറ്റി ചിന്തിക്കുന്നില്ലോ? കുടുംബ സബ്ജക്ട് ചെയ്യുന്നുണ്ട് സത്യത്തിനെ പോലുള്ള ആൾക്കാർ എല്ലാം എത്രയും സത്യത്തിന്റെ പടങ്ങളിൽ അവർ കുടുംബ ഇതായിരിക്കും. അപ്പൊ ഒരു കുടുംബത്തിന് പല കഥകളും ഉണ്ടായിരിക്കും. ഒരു കഥ മാത്രമല്ലല്ലോ.
ഓക്കെ,
അതിന്റെ വെറൈറ്റി വരുന്നിട്ടാണ് ആ പടത്തിന്റെ വിജയവും പരാജയം. അതുപോലെ തന്നെ പട്ടാളക്കഥകൾ എന്ന് പറയുന്ന സമയത്ത് അതിനകത്തും വെറൈറ്റീസ് ഉണ്ട്. ജനങ്ങളെ കാണാത്തൊരു ഫീൽഡാണ് ഞാൻ ഈ ഇട്ട് കളിക്കുന്നത്. അത് ഡിഫറെന്റ് ഡിഫറെന്റ്. അല്ലെങ്കിൽ ഞാൻ കാശ്മീരിൽ തന്നെ ആയിരിക്കണം ഈ പടവും ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ആവശ്യം ഡിസർട്ട് ആയിരുന്നു. അപ്പൊ ആ ഡിസർട്ടിനകത്ത് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് അവിടെ കാണാതെ. അപ്പൊ അത് പടം കാണാൻ ആളുണ്ടോ ഇല്ല എന്നുള്ളതല്ലാതെ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡിഫറെന്റ് വെറൈറ്റി. ഇതൊരു നടന്ന സംഭവം ആയതുകൊണ്ട് ആ നടന്ന മൂന്ന് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഈ പടത്തിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു.
ഓക്കെ, ഇപ്പൊ താങ്കളുടെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും തന്നെ കേന്ദ്ര കഥാപാത്രം മോഹൻലാലാണ്. ഇപ്പൊ മേജർ രവിയും മോഹൻലാലും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നന്നായി വർക്കാവുന്നു എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. എങ്കിലും ഇപ്പോൾ താങ്കളുടെ മമ്മൂട്ടിയുമായുള്ള മിഷൻ 90 ഡേയ്സിന്റെ സെറ്റിൽ വെച്ചുണ്ടായ സ്വരച്ചേർച്ചയും അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദനുമായുള്ള പ്രശ്നങ്ങളും ഒക്കെ വാർത്തയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണോ മോഹൻലാലിനെ മാത്രം
അത് വല്ലവരും വല്ല നുണയും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്റെ മുകളിൽ കൈവയ്ക്കാനൊന്നും ചങ്കൂറ്റമുള്ളവരിവിടെ ആരുമില്ല. അപ്പൊ അത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാനേ ആഗ്രഹിക്കുന്നില്ല.
അങ്ങനെ
ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സംസാരം നിർത്താം.
ഇല്ല, ഞാനത് മെൻഷൻ ചെയ്തു പോയിന്ന് മാത്രം. അപ്പൊ അതൊരു ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ മറ്റ്?
അതിൽ നിങ്ങളുടെ ചോദ്യത്തിനകത്ത് തന്നെ നിങ്ങളിപ്പോ ഈ സിനിമയെ കുറിച്ച് ചോദിക്കുമ്പോ എന്തിനാണ് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്?
ഞാൻ മേജർ രവി എന്ന വ്യക്തിയെ കുറിച്ച് കൂടിയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്.
വ്യക്തിയെ കുറിച്ച് കൂടി ചോദിക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ടും വ്യക്തിയുടെ സിനിമകളെ കുറിച്ചുമാണ് ചോദിക്കുന്നത്. നിങ്ങളിപ്പോ ചോദിക്കുന്നത് ഒരു ടിപ്പിക്കൽ കോൺട്രവേഴ്സിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിന്റെ ഇഡിയോട്ടിക് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചോദിച്ചത്. ഈ രണ്ട് വ്യക്തികളെ എന്തിനാണ് ഇപ്പോൾ കൊണ്ടുപോയി? ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും
ഇല്ല. അപ്പോ പിന്നെ അതിലാതെ പ്രശ്നമില്ലല്ലോ. ചോദിച്ചു വന്നത് വേറൊന്നും അല്ല. മോഹൻലാലിനെ മാത്രം കേന്ദ്ര കഥാപാത്രമായി ഉപയോഗിക്കുന്നത് എല്ലാവരുടെ മനസ്സിലെ ഒരു സ്വാഭാവികമായിട്ടും വരുന്ന ചിന്തയാണ്. മോഹൻലാൽ മേജർ രവി, എപ്പോഴും മേജർ രവി ചിത്രം എന്ന് പറയും മോഹൻലാൽ ആണ് കേന്ദ്ര കഥാപാത്രം. അത്
എന്താണ് പ്രശ്നം? മോഹൻലാൽ മേജർ രവി എന്നുള്ളതല്ല, മോഹൻലാൽ പ്രിയദർശൻ 37 സിനിമ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ചില ഫ്രണ്ട്ഷിപ്പും ചില ബന്ധങ്ങളും ഒക്കെ ഉണ്ട്.
ഓക്കെ,
അടുത്ത പടം ഞാൻ ചെയ്യാൻ വന്നു നമുക്ക് തന്നെ വെച്ചിട്ടായിരിക്കും. അത് ചില ബന്ധങ്ങൾ, പേഴ്സണൽ ബന്ധങ്ങളൊക്കെയാണ്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. Because I don't want to get into the controversies of by talking something. നിങ്ങൾ എന്റെ വായിൽ എന്തെങ്കിലും വേർഡ് ഇട്ടിട്ട് അതിനെ ഞാൻ തിരിച്ചു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that's not the way to ask the questions. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇവിടെ സിനിമയിൽ ആരെങ്കിലും അംഗീകരിച്ചിട്ടുള്ള വ്യക്തിയാണോ അത്? നമുക്ക് ഫൈൻ. അപ്പൊ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ മേജർ രവിക്ക് എന്തെങ്കിലും ഒരു ചോദ്യം എന്നുള്ളതാണെങ്കിൽ ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്തും.
ഇല്ല, അങ്ങനെ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അതായത് മോഹൻലാലിനെ വെച്ച് അഭിനയിക്കുന്ന എന്തുകൊണ്ടാണ് മോഹൻലാൽ മേജർ രവി മാത്രം കൂട്ടുകെട്ടുകൾ സിനിമ വരുന്നത്?
ഞാൻ എഴുതുന്ന കഥാപാത്രത്തിന് ചേരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാനത് ആ എഴുതുന്ന സമയത്ത് ആ കഥയ്ക്ക് പറ്റുന്നത് മോഹൻലാലായിരിക്കും. അദ്ദേഹത്തിനോട് പറയുന്ന സമയത്ത് അതായത് അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. മോഹൻലാലിന്റെ ഡേറ്റ് ഇവിടെ ഒരു ഡേറ്റ് പോലും കിട്ടാൻ പറ്റാതെ നടക്കുന്ന എത്രയോ ഡയറക്ടേഴ്സ് ഇല്ലേ? അപ്പൊ അതിന് മേജർ രവിക്ക് ഡേറ്റ് കിട്ടുന്നു എന്നുള്ളതിന്റെ മുകളിൽ അത് വെറും വെറുതെ ഒരു ഡേറ്റ് കിട്ടുന്നതല്ല. ഞങ്ങൾ വിജയകരമായിട്ടുള്ള സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ മാത്രം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പാളിപ്പോയിട്ടുണ്ട്, അത് കാന്താരാണ്. ബാക്കി ഒരു സിനിമയ്ക്കും യാതൊരു പ്രശ്നമില്ലാത്തതാണ്. ആ കാന്താരനാണെങ്കിലും ശരി, 5 പൈസ ലോസ് വന്നിട്ടില്ല. സോ ദൻ വേർ ഇസ് ദിസ്, വാട്ട് ഇസ് ദ പ്രോബ്ലം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്.
അല്ല, അതൊരു പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഒരു റീസൺ അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. മേജർ രവി എന്ന വ്യക്തി പട്ടാളക്കാരൻ എന്ന ചിട്ടയിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി ആയിരിക്കണം. കാരണം ആർമി സ്കൂളിൽ പഠിച്ചു, ആർമി രംഗത്ത് സേവനം ചെയ്തു. അപ്പോൾ അത്രയും ചിട്ടയിൽ കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും ഒക്കെ പാലിച്ച ഒരാൾക്ക് ഷൂട്ടിങ്ങിന്റെ ഷെഡ്യൂൾ ചേഞ്ചും അതുപോലെ ക്രൂ സമയത്ത് എത്താതെ വരെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു? അതോ യൂണിറ്റിലെ ഒരു പട്ടാള ചിട്ടയാണോ?
എന്റെ ക്രൂ ഇന്നേ വരെ കീർത്തി ചക്ര തൊട്ടിട്ട് ഇതുവരെയും എന്റെ ക്രൂ ഒരു സമയത്തും സമയത്ത് വരാതിരുന്നിട്ടില്ല. അതിന്റെ ക്യാപ്റ്റൻ സമയത്ത് അവിടെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റ് എല്ലാവരും അവിടെ എത്തിയിരിക്കും. പിന്നെ എന്റെ പ്ലാനിങ്ങിനകത്ത് യാതൊരു പ്രശ്നമില്ല. ഇന്ന് എനിക്ക് എത്ര ഷൂട്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. ആ ദിവസം ഞാനത് ഷൂട്ട് ചെയ്തിരിക്കും. അത് ഞാൻ ഓവർനൈറ്റ് അതൊന്നും ചെയ്യില്ല. ഞാൻ 6:30 ഞാനത് ബാക്കപ്പ് ചെയ്യും. അതെന്റെ ഡിസിപ്ലിനും എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ യൂണിറ്റിന്റെ ഒരു കോപ്പറേഷനും. അവർക്കറിയാം ഇങ്ങനെ ചെയ്യേണ്ടത് അന്ന് ചെയ്തിരിക്കും. അതിന് വെറുതെ ടൈം ലഭ്യം വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഓരോ ഷോട്ട് കഴിയുമ്പോഴും അവരും അതിനനുസരിച്ച് ചാടി ചാടി നിൽക്കുന്നോണ്ട് നമ്മൾ 10, 25, 30 ദിവസത്തിനകത്ത് പടം തീർക്കും. നമ്മൾ കൃത്യമായിട്ട് നിന്നു കഴിഞ്ഞാൽ, ഒരു ഡയറക്ടർ കൃത്യമായിട്ട് നിന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഐ ഹാവ്ൻ ഫൗണ്ട് എനിബഡി ഇൻഡിസിപ്ലിൻ.
തീർച്ചയായിട്ടും. ഇനി സിനിമ വിട്ട് മേജർ രവി അഥവാ എ കെ രവീന്ദ്രൻ എന്ന വ്യക്തിയെ കുറിച്ച് നോക്കിയാൽ, സിനിമാ സംവിധാന രംഗത്തേക്ക് എത്തിയത് മുതൽ താങ്കൾക്കൊപ്പം വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ താങ്കൾ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. അത് വളരെയധികം വാർത്തയായിരുന്നു. ഒപ്പം ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ സ്ത്രീയെ വിളിച്ച് അസഭ്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് വരെ വന്നപ്പോൾ അവരുടെ മൊബൈൽ നമ്പർ വരെ മാറേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായി. ആ ഒരു സ്ത്രീയെ അത്ര മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ താങ്കളെ പോലെ സെലിബ്രിറ്റിയുടെ
ചോദ്യത്തിന് ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടുള്ള വാക്ക് എന്തെന്നുള്ളത് വളച്ചൊടിച്ച് നിങ്ങളെപ്പോലുള്ള ഒരു മാധ്യമം ആണ് സ്ക്രോളിംഗ് ഇട്ടത് മേജർ രവി ഇന്ന ആളിനെ കാറിത്തുപ്പെന്ന് പറഞ്ഞു. മേജർ രവി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. കാറിത്തുപ്പണം എന്ന് പറഞ്ഞത് ഇതുപോലെ ദുർഗാദേവി എന്ന് പറയുന്ന ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ വേശിയെന്ന് വിളിക്കുന്നതിൽ എന്താണെന്ന് തെറ്റെന്ന് ചോദിച്ചിട്ടുള്ള ആ സംസ്കാരത്തിന്റെ മുഖത്ത് മക്കാരത്തുപ്പണം എന്ന് പറഞ്ഞതിനാണ് വളച്ചൊടിച്ചിട്ട് മാധ്യമ പ്രവർത്തകർ തുപ്പം എന്ന് പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു. നല്ല സ്ട്രോളിങ് നല്ല ഭയങ്കര രാത്രിയിൽ ഇഷ്ടം പോലെ കോൾസ് അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അതിൽ എന്നെ അല്ല കുറ്റപ്പെടുത്തുന്നത്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ മീഡിയയിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്? ദുർഗാദേവി വേശ്യ വിളിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കണം നിങ്ങളാണോ? വെറും ടി ആർ പിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് ഇട്ടിട്ട് അങ്ങ് സംസാരിക്കുക, എന്നിട്ട് പിന്നെ അത് വരുന്ന സമയത്ത് മേജർ രവി ഒരു സ്ത്രീയെ അപമാനിച്ചു എന്ന് പറയുന്നത്, ഇത് സ്ത്രീയല്ല ഒരു പുരുഷനാണെങ്കിൽ ശരി എന്റെ സ്റ്റാൻഡ് ഇത് തന്നെയായിരിക്കും. അത് പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും ഇതുപോലുള്ള സംസ്കാരങ്ങൾ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കഷന് വന്നു കഴിഞ്ഞാൽ, ഇന്നിവിടെ ഇത് ഇതേ കാര്യം മോഹൻ നബിയെ കുറിച്ചിട്ട് ആരെങ്കിലും ഇതുപോലെ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ഓക്കെ, പക്ഷേ താങ്കളെപ്പോലെ ഒരാൾ, അതെ, താങ്കളെപ്പോലെയുള്ള ഒരു സെലിബ്രിറ്റിയുടെ വായിൽ നിന്നും അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാവുമ്പോൾ ഇത് ഈ അസഭ്യം പറയുന്നവർക്കും അല്ലെങ്കിൽ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കും ഒരു സപ്പോർട്ടാണ് അത്.
സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളിക്കാൻ അന്ന് കിടാതെ അതെ ഇത് നടന്നിട്ട് എത്രയോ ദിവസമായിരുന്നു. ഞാൻ ഖത്തറിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ സാംസ്കാരിക വേദിയുടെ ഇതിൽ വെച്ചിട്ടാണ് ഞാനിത് സംസാരിച്ചിരിക്കുന്നത്. ആ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ ഇതുപോലുള്ള ചാനലിലിരുന്നു, ഒരു ചാനലിന്റെ പേരും പറഞ്ഞിട്ടില്ല, മാധ്യമ പ്രവർത്തകരുടെ പേരും പറഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ പല ലേഡീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതേ സംഭവം. അങ്ങനെയുള്ള സംസ്കാരത്തിന്റെ മുഖത്ത് ഞാൻ കറുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ സംസ്കാരമാണ് എനിക്ക് പറ്റാത്തത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ എഗൈൻസ്റ്റുള്ള ലാസ്റ്റിലുള്ള ഒരു ഹണി ട്രാപ്പിന്റെ ടോക്ക് എങ്ങനെയാണ് ഒരു ടി വിക്കകത്ത് അത് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത്? ഒരു ടി വിക്കകത്ത് യു എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ പ്രക്ഷേപിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും. അവിടെയാണ് നിങ്ങൾ അതിലും വേൾഗറായിട്ടുള്ള ലാംഗ്വേജുകൾ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത്. ഐ എം നോട്ട് ബോദർഡ് അബൌട്ട് വാട്ട് ശശീന്ദ്രൻ സെഡ് ഓർ ദ ലേഡി സ്പോക്കൻ ഓൾ, ഐ ഡിഡ്ന്റ് ഈവൻ ഹിയർ ഇറ്റ്. പിന്നെ നിങ്ങൾ സമൂഹത്തിലേക്ക് എടുത്തിട്ട് നിങ്ങൾ വിഷമല്ലേ കുത്തിയിറക്കുന്നത്? അച്ഛനും മകളും കൂടി ഇരുന്ന് ടി വി ന്യൂസ് കാണുന്ന സമയത്ത് ഇതുപോലുള്ള സംസാരം കേൾക്കുന്ന സമയത്ത് ഈ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും? ആ മകളുടെ അവസ്ഥ എന്തായിരിക്കും?
അത്തരം ഒരു ചാനലിന്റെ പ്രവൃത്തിക്കെതിരെ എല്ലാ മാധ്യമ രംഗത്തുള്ളവരും ഒരുമിച്ച് നിന്ന് തന്നെ അവരെ എതിർത്തിരുന്നു.
എക്സാക്ട്, എക്സാക്ട്. ആ മാധ്യമധർമ്മമാണ് ഞാൻ സ്വരൂപിക്കുന്ന മാധ്യമധർമ്മം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്? കൺട്രിയുടെ ഡെവലപ്മെന്റ്, കൺട്രിയുടെ പോരായ്മകൾ, ഈ കാര്യങ്ങളൊന്നും കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണോ? സി, മാധ്യമങ്ങൾ എല്ലാം ഇതിനെ എഗൈൻസ്റ്റ് ആയിട്ട് കണ്ടം ചെയ്തു ആ കേസിൽ. കാരണം അതായുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യം, അതിനെക്കുറിച്ച് നിങ്ങൾ ടി വിയിൽ വരുന്നത്, അതൊരു സ്ത്രീയാണ് അത് പ്രക്ഷേപണം ചെയ്യുന്നത്. ഇവിടെ എന്താ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ലജ്ജ ഉണ്ടായിരുന്നില്ലേ? ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് മറ്റവന്റെ കുളിമുറിയിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ കയറിയിരുന്നുണ്ട് ക്യാമറ വെച്ചുകൊണ്ട് പറയുന്നതല്ല ന്യൂസ്. എവറി ഇൻഡിവിജ്വൽ ഹാസ് ഗോട്ട് പ്രൈവസി. Everybody has got his own right to flirt or whatever it is, as long as the other person is not having any complaints. ഇത് അപ്പുറത്തെ പേഴ്സണിനെ വെറുതെ ട്രാപ്പ് ചെയ്തുകൊണ്ട് ഈ മനുഷ്യനെ ഉറങ്ങുന്ന ആളിനെ പുറത്തിറക്കിക്കൊണ്ട് ഇങ്ങനെ സംഭവം ചെയ്തിട്ട് തെങ്ങ് പ്രക്ഷേപണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് മാധ്യമധർമ്മം? ഞാൻ ഈ ഇതിന്റെ ഈ സമയത്ത് ചർച്ചയ്ക്കൊന്നും പോവാതിരുന്ന എന്റെ ഈ സിനിമ കാരണമായത്, ഇല്ലെങ്കിൽ ഞാൻ ഐ വോണ്ടഡ് ടു ടെൽ ദ പബ്ലിക് ദാറ്റ് ദീസ് പീപ്പിൾ ആർ പുട്ടിംഗ് ദ പോയിസൺ ഇൻ യുവർ മൈൻഡ്. ജേർണലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീക്ക് പട്രിയോട്ടിക് ജോബ്. ദേശസ്നേഹം എന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റിന് ഉണ്ടാവേണ്ടതാണ്.
ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തു വന്നത് മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള താങ്കളുടെ പ്രസ്താവനയെ കുറിച്ചായിരുന്നു. അത് പിന്നീട് എപ്പോഴെങ്കിലും താങ്കൾക്ക് അതിലൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ?
കുറ്റബോധം എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ചില ആൾക്കാർ ഇതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, ഞാൻ ആ സ്ത്രീയെ കറുത്തുപ്പൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളും ചെറുപ്പക്കാരും എല്ലാം രാത്രി മുഴുവൻ ഇളകി ആ സ്ത്രീനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സെക്കൻഡറി. പക്ഷെ അതിനകത്ത് ജോൺ പിക്കാസിന്റെ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു പയ്യൻ എന്റെ അടുത്ത് വന്നിട്ട് അതിലൊരു വിഷ്വൽ ഉണ്ടായിരുന്നു, സർ ഐ റെസ്പെക്ട് യു ലോട്ട്, പക്ഷെ സാർ ഈ പറഞ്ഞത് സാറിന്റെ വായന അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നിയത്. അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന് കുറ്റബോധമുണ്ട്, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ കുറ്റബോധം എന്ന് പറയുന്നത് ഞാൻ മറ്റേ അവര് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അവര് പറഞ്ഞ് ശരിയാണ് എന്നല്ല പറയുന്നത്. എന്റെ വായിൽ നിന്ന് അങ്ങനൊരു വാക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് കേട്ടപ്പം ഞാൻ പറഞ്ഞു ഐ എം സോറി.
തീർച്ചയായിട്ടും, എന്തായാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് നമുക്ക് കൂടുതൽ കിടക്കാനുള്ള സമയമില്ല. എന്തായാലും നമുക്ക് ഇത്രയും സമയം എസ് ബി എസ് മലയാളത്തോടൊപ്പം ചിലവഴിച്ചതിനും ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിനും വളരെയധികം നന്ദി ശ്രീ മേജർ രവി.
താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.